മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
നമസ്കാരം, ശ്രീ സജി ജോൺ. ഇപ്പോൾ നെഗറ്റീവ് ഗിയറിംഗും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും എല്ലാം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് അതേക്കുറിച്ച് അറിയാത്ത, പുതിയതായി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ആദ്യം നമ്മൾ നെഗറ്റീവ് ഗിയറിംഗ്, എന്താണ് ഈ നെഗറ്റീവ് ഗിയറിംഗ് എന്നുള്ള സങ്കല്പം എന്ന കാര്യം ഒന്ന് ലളിതമായി വിശദീകരിച്ചു തരാൻ കഴിയുമോ?
നമസ്കാരം. തീർച്ചയായും, നെഗറ്റീവ് ഗിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അത് വാങ്ങുന്നതിനും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. അതിൽ ഉണ്ടാകുന്ന ഇൻകംത്തേക്കാൾ കൂടുതലായിരിക്കും ആദ്യത്തെ സ്റ്റേജുകളിൽ അതിൻ്റെ എക്സ്പെൻസസ്. ആ അവസ്ഥയ്ക്കാണ് നെഗറ്റീവ് ഗിയറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ ആദ്യം എൻ്റെ മാനേജ് ഓവിംഗ് കോസ്റ്റ്, അതായത് ഫൈനാൻസ് ചാർജസ്, മോർഗേജ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിപ്രിസിയേഷൻ, പിന്നെ ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നെഗറ്റീവ് ഗിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ, $15,000 ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് റെന്റൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസും അക്വയറിംഗുമായിട്ടുള്ള എക്സ്പെൻസസ് 20 ആണെങ്കിൽ, ആ 20 നിന്ന് 15 മാറ്റിയിട്ടുണ്ടാകുന്ന ആ 5,000 നെഗറ്റീവ് ഗിയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ 5,000 നമുക്ക് സാലറിയുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരാണോ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ, രജിസ്റ്റേർഡ് ടാക്സ് റിട്ടേണിൽ അവരുടെ സാലറി ഇൻകത്തിൽ ആ $5,000 കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ടാക്സ് കൊടുത്താൽ മതി.
ഓക്കെ. അതായത് നമുക്ക് ബേസിക് ആയിട്ട് സംശയം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്ക് മാത്രമുള്ളതാണല്ലോ അല്ലേ നെഗറ്റീവ് ഗിയറിംഗ്?
അതെ, തീർച്ചയായും നെഗറ്റീവ് ഗിയറിംഗ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ മാത്രമേ അപ്ലിക്കബിൾ ആകൂ.
ഓക്കെ. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് മോർഗേജ് അടയ്ക്കുന്ന തുകയേക്കാൾ കുറവാണ് നമുക്ക് വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനമെങ്കിൽ അതിന്റെ വ്യത്യാസം, അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം,
മോർഗേജ് എമൗണ്ടിൽ ക്യാപിറ്റൽ അതിൽ ഉണ്ടാവില്ല, അതിൽ ഇൻട്രസ്റ്റിന്റെ പോർഷൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
എന്ന് വെച്ചാൽ എങ്ങനെയാണത്?
അതിലിപ്പോൾ $8,000 നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്നതിൽ 1,700 ഇൻട്രസ്റ്റും 300 ക്യാപിറ്റലും ആണെങ്കിൽ ഈ 1,700 ആണ് എക്സ്പെൻസസ് ആയിട്ട് വരിക.
ഓക്കെ.
അപ്പോൾ 300 നമ്മുടെ ക്യാപിറ്റലായിട്ടാണ് പോവുക.
ഓക്കെ. അപ്പോൾ അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതും നമുക്ക് ലഭിക്കുന്ന വരുമാനവുമായുള്ള വ്യത്യാസമാണ് നോക്കുക.
അതൊന്ന്, അതൊരു പാർട്ടാണ്.
ഓക്കെ.
നെഗറ്റീവ് ഗിയറിംഗിന്റെ വൺ ഓഫ് ദി ആസ്പെക്ട് ആണത്. അത് കൂടാതെ വരുന്നതാണ് ഡിപ്രിസിയേഷൻ, അതായത് ഈ ബിൽഡിങ്ങിനുണ്ടാകുന്ന ഡിപ്രിസിയേഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട്. അതിൽ ഈ ഓരോ പീരീഡിൽ മേടിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് അനുസരിച്ചാണ് അത് ഗവൺമെന്റ് അലോ ചെയ്തിരിക്കുന്നത്. 2.5%-4% ഒരു ഡിപ്രിസിയേഷൻ ഉള്ളത്, അതിന്റെ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിനുണ്ടാകുന്ന ഡിപ്രിസിയേഷൻ. അത് 25 years ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓൺ എ സ്റ്റേജ്. പിന്നെ ചിലതിന് 40 years വരെ ഉണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ ദ പീരീഡ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ആണ്.
അത് ഒന്നുകൂടെ ഒന്ന് ലളിതമാക്കാൻ കഴിയുമോ?
ആ, അതിപ്പോൾ അതായത് 2.5%. എക്സാമ്പിൾ, $200,000 ആണ് ആ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എങ്കിൽ ഏകദേശം $5,000 ഡിപ്രിസിയേഷൻ വരും ഒരു വർഷം.
ഓക്കെ. ഒരു വർഷം $5,000 ഡിപ്രിസിയേഷൻ വരും.
അത് നമുക്ക് 25 ആ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ആയ പീരീഡ് മുതൽ 25 വരെയാണ് കിട്ടുക.
അപ്പോൾ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് നെഗറ്റീവ് ഗിയറിംഗ് കണക്കാക്കുന്നത്?
ആ ഡിപ്രിസിയേഷൻ നമ്മൾ ഒരു എക്സ്പെൻസസ് ആയിട്ടാണ് ടാക്സ് റിട്ടേണിൽ കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് അതിൽ അതിന്റെ 2.5% കൂടി, അതായത് ആ വിലയുടെ 2.5% കൂടി ടാക്സ് ഡിഡക്ഷൻ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നുള്ളതാണോ?
ആ, നമ്മുടെ സാലറിയിലെ നെഗറ്റീവ് ഗിയറിംഗിന്റെ ടോട്ടലിലേക്ക് അത് ആഡ് ആവും. അപ്പം അതിനകത്ത് ഞാൻ പറയുള്ളൂ, ഇൻട്രസ്റ്റ്, പിന്നെ ഡിപ്രിസിയേഷൻ, അതുപോലെ അതിന്റെ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, അതായത് അതിന്റെ ഇൻഷുറൻസ്, ലാൻഡ് ടാക്സ്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസും കൂട്ടിയിട്ടാണ് അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ നിന്നാണ് നമ്മൾ ടോട്ടൽ റെന്റൽ ഇൻകം കുറച്ചിട്ട് ബാക്കി ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് നെഗറ്റീവ് ഗിയറിംഗിലേക്ക് വരിക.
ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ഗിയറിംഗിലുള്ള ഈ ഒരു എത്രത്തോളം ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്?
നെഗറ്റീവ് ഗിയറിംഗ് നമ്മളുടെ വ്യക്തിയുടെ ടാക്സബിൾ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു 80,000 മുകളിലുള്ള ആൾക്കാണ് എങ്കിൽ ടാക്സിൽ റീഫണ്ട് കിട്ടുന്നത് അവർക്ക് 32.5%+2% മെഡിക്കെയർ ലെവി ബെനിഫിറ്റ്, അതായത് 34.5% ആയിരിക്കും അവർക്ക് തിരിച്ചു കിട്ടുക.
ഓക്കെ.
അതേസമയം ഒരു 37,000 അതിന് അണ്ടറിലോ ആൾക്കാണെങ്കിൽ 19%+2% മെഡിക്കെയർ ലെവി, 21% ആയിരിക്കും അവർ സേവ് ചെയ്യുക.
അതായത് നമ്മൾ എത്ര ടാക്സ് അടയ്ക്കുന്നു, എത്ര ശതമാനം ടാക്സ് അടയ്ക്കുന്നു, ആ ഇതായിരിക്കും
ആ സെയിം റേറ്റിലായിരിക്കും ടാക്സ് ഓഫീസ് നമുക്ക് അത് നമ്മളുടെ ടാക്സബിൾ ഇൻകം കുറയുക എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് കുറയുക എന്നുള്ളത് സെയിം ആണല്ലോ.
ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പോൾ അതായിരിക്കും ആ ടാക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകും.
ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരുപാട് പറയാറുള്ളൊരു കാര്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഗിയറിംഗ് അതിനെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. തീർച്ചയായും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുക?
സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ പറയുന്നത് ഓരോ വ്യക്തികളുടെയും ഇൻകം ടാക്സ് റേറ്റ് നോക്കിയിട്ട് വേണം ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ ഫാമിലിയിൽ ആരാണോ കൂടുതൽ ഏൺ ചെയ്യുന്നത് അയാൾക്കായിരിക്കും നെഗറ്റീവ് ഗിയറിംഗ് കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതിൽ എക്സാമ്പിൾ, നെക്സ്റ്റ് പാർട്ണർ വർക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ അയാളുടെ പേരിൽ പെർസെൻറ്റേജ് വെക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല. അപ്പോൾ 100% ആ വൺ ഇൻകം ഏണറാണെങ്കിൽ മറ്റേ ആൾ ജസ്റ്റ് പാർട്ണറെ ഷോ ഓഫ് മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 50-50 വെച്ചാൽ ആ 50% നമുക്ക് വേസ്റ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് ഓരോരുത്തരുടെയും അവനവൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഇൻകം ബേസ്ഡിലായിരിക്കണം നമ്മൾ ആ പെർസെൻറ്റേജ് ഓഫ് ക്ലെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ.
ഓക്കെ, അപ്പോൾ ഇത് ഏത് ഏത് ഘട്ടത്തിലാണ് ഇത്രയും ഒരു പെർസെൻറ്റേജ്?
രജിസ്ട്രേഷൻ
ഘട്ടത്തിലാണോ?
രജിസ്ട്രേഷൻ ഘട്ടത്തിൽ നമ്മൾ സ്റ്റേറ്റ് റവന്യൂ ഓഫീസിലാണ് സോളിസിറ്റേഴ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പിലാണ് ആ പെർസെൻറ്റേജ് അവർ ആഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അതായത് ഒരു വീട് ഇപ്പോൾ ഞാൻ വാങ്ങുകയാണെങ്കിൽ എനിക്ക് എത്ര ശതമാനം അതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് എത്ര ശതമാനം സ്റ്റേക്ക് ഉണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വരുമാനം നോക്കിയിട്ട് അതിനാനുപാതികമായി തീരുമാനിക്കണം എന്നുള്ളതാണ്.
യെസ്, തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ പറയുന്ന പോലെയാണ് സോളിസിറ്റേഴ്സ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അവരോട് പറയുന്നത് വൈഫിൻ്റെ പേരിൽ 90% എൻ്റെ പേരിൽ 10% അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, അത് വാട്ട് എവർ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അത് ചെയ്യിക്കണം.
ഓക്കെ, അപ്പോൾ അതിലൊരു സംശയമുള്ളത്, ഇപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു, പിന്നീട് ആ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ 50-50 50% എന്ന് പറഞ്ഞ് ചെയ്യുക,
അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് സോളിസിറ്റർ ത്രൂ സ്റ്റേറ്റ് റവന്യൂ ഓഫീസിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഓരോ ഫിനാൻഷ്യലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് നമ്മൾ ആ ഫിനാൻഷ്യലിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ആ ഫിനാൻഷ്യലിലേക്ക് ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് ആ റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന പീരീഡ് വെച്ച കാൽക്കുലേഷൻസിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഓക്കെ, ഈ നെഗറ്റീവ് ഗിയറിംഗിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ?
നെഗറ്റീവ് ഗിയറിംഗിൽ ക്യാപിറ്റൽ എക്സ്പെൻസസ്, അതായത് നമ്മൾ കൊടുക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെൻസസ് ക്ലെയിം വരുന്നതല്ല. അത് അങ്ങനെയാണ് ഒരു മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ മോർഗേജ് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്, അത് പലർക്കും അറിയത്തില്ല, അത് ലോണിനകത്തുള്ളതാണെന്ന് വിചാരിച്ച് അവർ ഇഗ്നോർ ചെയ്യുന്നവരുണ്ട്. പിന്നീട് വരുന്നത് ഈ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പം ആ ഇൻകം ഏണേഴ്സിന്റെ പെർസെന്റേജ് നോക്കാതെ ചെയ്യുക, അങ്ങനെയുള്ള ആ കാര്യങ്ങളാണ് ഇത് സാധാരണ സംഭവിക്കാറുള്ളത്.
ഓക്കെ,
പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിപ്രിസിയേഷൻ, അത് നമുക്ക് ഓരോ വർഷവും ഓരോ ന്യൂ കൺസ്ട്രക്ഷനും ഓൾഡ് കൺസ്ട്രക്ഷനുമായിട്ട് വ്യത്യാസം വരും. ഡിപ്രിസിയേഷൻ നമ്മൾ എപ്പോഴും ആദ്യാദ്യ വർഷങ്ങളിൽ കൂടുതലായി മുമ്പോട്ട് പോകുന്നതും കുറഞ്ഞു വരികയാവും. അപ്പം ഈ 25 ഇയറിൽ ആദ്യത്തെ 5,000 ആണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ 4,800, ദെൻ 4,600, അങ്ങനെ പുറകോട്ടാണ് ഡിപ്രിസിയേഷൻ പോവുക.
വില കുറയുന്നതുകൊണ്ട്
സ്വാഭാവികമായിട്ടും ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറയും. അപ്പം ആ പ്രോപ്പർട്ടി 20th ഇയറിലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് അറൗണ്ട് 5,000 ഇയേഴ്സിലേക്ക് ഈ ഡിപ്രിസിയേഷൻ എമൗണ്ട് ഉള്ളൂ. അപ്പം നമ്മുടെ ക്ലെയിം ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും.
ഓക്കെ,
അതുകൊണ്ടാണ് ന്യൂലി കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് കൂടുതൽ ഡിപ്രിസിയേഷൻ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ പുതിയ കെട്ടിടങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പുതിയ കെട്ടിടങ്ങൾ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ഗിയറിംഗ് ആനുകൂല്യങ്ങൾ
ആനുകൂല്യം ലഭിക്കാനുള്ള
സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അതിലുള്ള പുതിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്നുള്ളതാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്?
ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നമ്മൾ പിന്നീട് അത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ, നമ്മൾ 200,000 മേടിച്ചൊരു പ്രോപ്പർട്ടി, അത് 300,000 വിൽക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയിൽ $100,000 നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും.
അതെ,
അതാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ അണ്ടറിൽ വരുന്നത്.
ഓക്കെ, അപ്പോൾ അതിന് ആ $100,000 നമ്മൾ പൂർണ്ണമായി ടാക്സ് കൊടുക്കേണ്ടി വരും.
അറ്റ് ദ മൊമെന്റ് അത് ഈ പ്രോപ്പർട്ടി 12 മന്ത്സിന് മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയായിട്ട് യൂസ് ചെയ്തതാണെങ്കിൽ ഗവൺമെന്റ് 50% ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമുക്ക് അലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ $100,000 $50,000 ആണ് ടാക്സിബിൾ ഇൻകം ആയിട്ട് കൺവേർട്ട് ആകുക. അപ്പം സെയിം നമ്മൾ പറഞ്ഞതുപോലെ ടാക്സിബിൾ ഇൻകം ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുമ്പോൾ നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ടാക്സ് റേബിൾ റേറ്റ് കുറവുള്ള ആളുടെ പേരിലാണ് എങ്കിൽ അങ്ങോട്ട് ടാക്സ് കൊടുക്കുന്നത് കുറവായിരിക്കും. അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഗിയറിംഗിന്റെ ഇമ്പാക്ട്.
ഓ, അപ്പൊ അതായത് വരുമാനം കൂടുതൽ അല്ലെങ്കിൽ ടാക്സ് കൂടുതലുള്ള ആളുടെ പേരിലാണ്
കൂടുതൽ ഷെയർ, ടാക്സ് കൊടുക്കുന്ന ഷെയർസും അതുപോലെ ഇൻക്രീസ് ചെയ്തിരിക്കും. ടാക്സ് കുറവുള്ള ആൾക്കാണെങ്കിൽ അതിനകത്ത് കൂടുതൽ സേവിങ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്.
പക്ഷെ നെഗറ്റീവ് വിവരങ്ങൾ നേരെ തിരിച്ചുമാണ്.
നെഗറ്റീവ് വിവരങ്ങൾ നേരെ തിരിച്ചാണ്, കാരണം ബെനിഫിറ്റ് നമ്മൾ ഗവൺമെന്റിൽ നമുക്ക് കിട്ടുകയാണ്.
ഓക്കെ, അപ്പോൾ അത് ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണല്ലേ? ഇപ്പോൾ
ഒരു സാഹചര്യമാണ്, തീർച്ചയായും വിൽക്കുന്നതിന് മുമ്പായിട്ട് അവരവരുടെ അക്കൗണ്ടൻസുമായിട്ട് കൺസൾട്ട് ചെയ്യുകയോ അതിന് പ്രോപ്പർ പ്ലാനിങ് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും.
തീർച്ചയായിട്ടും അത്തരത്തിൽ വിൽക്കുന്നതിന് മുൻപ് മാറ്റങ്ങൾ വരുത്തുന്നത് ലീഗലി അനുവദനീയമാണോ?
ലീഗലി അനുവദനീയമാണ്, അതിനാണ് അതിന് പ്രപ്പോസ്ഡ് ടൈമിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്യുകയും അത് ആസ് പെർ ലോയിൽ നമ്മൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുകയും വേണം.
ഓക്കെ, ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ 12 മാസത്തിന് ശേഷമാണ് ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, 12 മാസത്തിന് മുമ്പ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന്
12 മാസത്തിന് മുമ്പാണെങ്കിൽ 50% ഡിസ്കൗണ്ട് എന്നുള്ളത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല.
അതായത് 100% ലാഭത്തിനും നമ്മൾ
100% നമ്മൾ ടാക്സിബിൾ ആകുന്ന റേറ്റിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും.
ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പലരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് 12 മാസത്തിന് മുകളിൽ, ഇപ്പോൾ 3-ഓ 4-ഓ വർഷം അവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷം വിൽക്കുന്നതിന് 6 മാസം മുമ്പ് അവിടെ പോയി താമസിക്കുകയും 6 മാസം അവിടെ താമസിച്ച ശേഷം വിൽക്കുമ്പോൾ അത് പ്രൈമറി ഹോമാക്കി വിൽക്കുകയും അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ നിന്ന് ആളുകൾ ഒഴിവാകുന്നതായി കേട്ടിട്ടുണ്ട്. അത് നിയമവിധേയമാണോ?
നിയമപരമായിട്ട് ആസ്പെല്ലോ അത് ടാക്സ് ഓഫീസിൽ അത് അലോ ചെയ്തിട്ടുള്ള കാര്യമല്ല. അത് മോർ ദാൻ 12 മന്ത്സ് എങ്കിലും വീണ്ടും അത് പ്രിൻസിപ്പൽ റെസിഡന്റ് ആയിട്ട് കൺവേർട്ട് ആയി എന്ന് ടാക്സ് ഓഫീസിന് ഉറപ്പ് വന്നില്ല എങ്കിൽ നമ്മൾ അതിൽ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടതായിട്ട് വരും. കുറഞ്ഞത് എക്സിസ്റ്റിംഗ് വേറെ വീടുകളില്ല എന്നും ഈ വീട്ടിൽ നമ്മൾ വീണ്ടും പർപ്പസ്ലി ലിവിങ് പർപ്പസ്ലി മോർ ദാൻ 12 മന്ത്സോളം വന്ന് താമസിക്കുന്നതായിട്ട് നമ്മൾ അത് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ടാക്സ് ഓഫീസ് പ്രൂവ് ചെയ്യുന്നത് വേദം അവർ നമ്മൾ സെയിൽ ഓഫ് കോൺട്രാക്ടിൽ അഗ്രിമെന്റ് ചെയ്യുന്ന ഡേറ്റ് അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ടാക്സ് ഓഫീസ് ഇത് നമ്മൾ പ്രൈം റെസിഡന്റ് ആയ സ്റ്റേജിലേക്ക് എത്തിയോ എന്ന് തീരുമാനിക്കുക.
തീർച്ചയായും. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ലിബറൽ പാർട്ടി കൃത്യമായ കാര്യങ്ങൾ ഒരു എങ്ങനെ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ലേബർ പാർട്ടി വളരെ വ്യക്തമായിട്ടുള്ള അവരുടെ ഒരു നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ, ലേബർ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ 2017 ജൂലൈ 1 തൊട്ട് നെഗറ്റീവ് ഗിയറിംഗിലും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിലും മാറ്റം വരുത്തുമെന്നുള്ളത്. എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്?
അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇതനുസരിച്ച് ആ ഡേറ്റിന് മുമ്പ് മേടിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നവർക്ക് മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതിൽ. അതിനുശേഷം 1 ജൂലൈക്ക് ശേഷം മേടിക്കുന്ന പ്രോപ്പർട്ടികളിൽ പുതിയതിന് മാത്രമേ നെഗറ്റീവ് ഗിയറിംഗ് അലോ ചെയ്യൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു വൺ ഓഫ് ദ പോളിസി.
പുതിയതെന്ന് മാത്രം പറയുമ്പോൾ
ന്യൂലി കൺസ്ട്രക്ടഡ് പ്രോപ്പർട്ടിക്ക് നെഗറ്റീവ് ഗിയറിംഗ് അവർ അലോ ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി മേടിച്ചാൽ അതിൽ നെഗറ്റീവ് ഗിയറിംഗ് നമുക്ക് അലൌഡ് അല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ അതിന്റെ ഡിസ്കൗണ്ട് 50% എന്നുള്ളത് 25% ആയിട്ട് കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്.
അതായത് 2017 ഇപ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ മാത്രമുള്ള വിഷയമാണ് നമ്മൾ പറയുന്നത്. 2017 ജൂലൈ 1 ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ, പുതിയ വീട് അല്ലെങ്കിൽ പുതിയതായി നിർമ്മിച്ച് വിപണിയിലേക്ക് വരുന്ന ഒരു കെട്ടിടം വാങ്ങുകയാണെങ്കിൽ മാത്രമേ നെഗറ്റീവ് ഗിയറിംഗ്
അലോ ചെയ്യുന്നുള്ളൂ. അതിലും കുറച്ച് കൂടുതൽ ക്ലാരിറ്റീസ് വരാനുണ്ട്. അതിൽ എത്ര പെർസെന്റേജ് ചേഞ്ചസ് ഉണ്ടോ, അതെയോ അത് എത്ര വർഷത്തേക്ക് അലോഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സെർട്ടനിറ്റി വരാനുണ്ട്. എങ്കിൽ പോലും അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് ഗിയറിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് അല്ലെന്ന്
പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അത് ബാധിക്കുകയുമില്ല.
നിലവിലുള്ള 1 ജൂലൈ 2017 മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി അതിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഗ്രാൻഡ് ഫാദേഡ് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അവർ അങ്ങനെ ആ ഒരു ലോയിലാണ് അവർ അതിനകത്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
തീർച്ചയായും. എന്തായാലും അപ്പോൾ അത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അടുത്ത ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നനുസരിച്ച് ഇരിക്കും അതിൽ മാറ്റം ഉണ്ടാകുന്നുള്ളത്.
എന്തായാലും
ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് മലയാളികൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം. ഇത്രയും കാര്യങ്ങൾ ലളിതമായി വിശദീകരിച്ച് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി തരാൻ സഹായിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ സജി ജോൺ.
താങ്ക് യു വെരി മച്ച്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.